السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സ്നേഹം ഉള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇന്ന് നാം ഇവിടെ ഒരുമിച്ചിരിക്കുന്നത് നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് മരണാനന്തര ജീവിതത്തിൽ മോക്ഷം ലഭിക്കുവാൻ അനിവാര്യമായ ഒരു ആദർശത്തെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ലോകത്തെ സൃഷ്ടിക്കുകയും ലോകത്തുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ സൃഷ്ടിപ്പിലും അതിന്റെ സംവിധാനത്തിലുമെല്ലാം തന്നെ കൃത്യവും വ്യക്തവും സൂക്ഷ്മവുമായ ഒരു സംവിധാനമൊരുക്കിയിട്ടുണ്ട് എന്ന് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും വിശദീകരിക്കാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിജാലങ്ങളിൽ ഏറെ പ്രത്യേകതകളും അതിലേറെ പ്രാധാന്യവുമുള്ള ഒരു വിഭാഗമാണ് മനുഷ്യ വിഭാഗം. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ മറ്റ് ഏതൊരു വിഭാഗത്തിനുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് മനുഷ്യരെ സൃഷ്ടിച്ച് മനുഷ്യരായ ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അനിവാര്യമായും എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണോ അതെല്ലാം ഒരുക്കിവച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിവച്ച് ഈ ഭൂമിയിലേക്ക് ജീവിക്കുവാൻ വേണ്ടി പറഞ്ഞയക്കപ്പെട്ട മനുഷ്യരായ നമ്മൾ നമ്മുടെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്താണ് എന്നും വളരെ നൈമിഷികമായ ഈ ജീവിതം കൊണ്ട് നാം ലക്ഷ്യം വെക്കേണ്ടത് എന്താണ് എന്നും അതുപോലെ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ അനിവാര്യമായ ഏതെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് വ്യക്തമായി വേർതിരിച്ച് പഠിക്കേണ്ടതിന്റെ അനിവാര്യതയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നു വന്ന പ്രവാചകന്മാരിലൂടെ മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുകയുണ്ടായി എന്ന് നമുക്കറിയാം. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ഭൂമുഖത്ത് ജീവിക്കുവാൻ അനിവാര്യമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യന്മാർ തമ്മിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. സൗന്ദര്യം എന്നുള്ളത് ശക്താവായ അല്ലാഹു മനുഷ്യർക്ക് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ്. അതുപോലെ നമ്മുടെ സമ്പത്താണ് എങ്കിൽ അല്ലാഹു നമുക്ക് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ്. അതുപോലെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സന്താനങ്ങളുമെല്ലാം ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളാണ്. എന്നാൽ ഓരോ മനുഷ്യരെയും എടുത്ത് ഈ അനുഗ്രഹങ്ങളെ പരസ്പരം ഒന്ന് താരതമ്യം ചെയ്താൽ ഈ അനുഗ്രഹങ്ങളൊന്നും തന്നെ പരിപൂർണമാണ് എന്ന് പറയുവാൻ പരിപൂർണമായ അർത്ഥത്തിൽ ഈ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയുവാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് തിരിച്ചറിയുന്നവരാണ് നാം ഓരോരുത്തരും. ഒരു മാതാവ് പ്രസവിച്ച അഞ്ചു മക്കളുണ്ടെങ്കിൽ സൗന്ദര്യത്തിന്റെ വിഷയത്തിലും ആരോഗ്യത്തിന്റെ വിഷയത്തിലും സമ്പത്തിന്റെ വിഷയത്തിലും ആ അഞ്ചു മക്കളും പരസ്പരം ഏറ്റക്കുറച്ചിലുകൾ ഉള്ളവരായിരിക്കും. ഇനി നമ്മുടെ സമ്പത്തും നമ്മുടെ സന്താനങ്ങളും നമ്മുടെ ആരോഗ്യവും എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഈ അനുഗ്രഹങ്ങളിൽ ഏറെ വ്യത്യാസം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അഥവാ ലോകത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച അല്ലാഹു സുബ്ഹാനഹു വതആല ഏതേത് അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങൾ ഒന്നും തന്നെ പരിപൂർണമല്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ മനുഷ്യർക്കും ലോകത്തേക്ക് കടന്നു വന്ന ഏതൊരു മനുഷ്യനെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവർക്ക് പരിപൂർണമായ അർത്ഥത്തിൽ അല്ലാഹു നൽകി എന്ന് പറയുന്ന ഒരു മഹാസൗഭാഗ്യമുണ്ട്. ആ മഹാസൗഭാഗ്യത്തെ അല്ലാഹു പൂർണ്ണമായി നൽകി എന്ന് ലോകാവസാനം പറയുന്ന മനുഷ്യന്മാർക്ക് മാർഗദർശനമായി അയക്കപ്പെട്ട മാർഗദർശകമായ ഗ്രന്ഥമായി നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യർക്ക് പരിപൂർണമായി നൽകി ആ വിഷയത്തിൽ ഒരു ഏറ്റക്കുറച്ചിലുമില്ല. ആ വിഷയത്തെ ആ അനുഗ്രഹത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നുവോ അവർക്ക് മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്രാപിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏറ്റക്കുറച്ചിലുകളില്ലാതെ ന്യൂനതകളില്ലാതെ പരിപൂർണമായ അർത്ഥത്തിൽ മനുഷ്യർക്ക് എല്ലാവർക്കും കൊടുത്ത അനുഗ്രഹമേത് എന്ന് പരിശോധിച്ചാൽ ഇസ്ലാം എന്ന മോക്ഷത്തിന്റെ മാർഗമായ ആദർശമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
ഇവിടെ സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ, സമ്പത്തിന്റെ വിഷയത്തിൽ, ആരോഗ്യത്തിന്റെ വിഷയത്തിൽ, നിറത്തിന്റെ വിഷയത്തിൽ, അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ മനുഷ്യന്മാർ പരസ്പരം ഏറെ വ്യത്യസ്തരാണില്ലെങ്കിൽ, ഏറ്റക്കുറച്ചിലുകളുണ്ടെങ്കിൽ, ന്യൂനതകളും പോരായ്മകളും ഉണ്ടെങ്കിൽ, ഇസ്ലാം എന്ന ആദർശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പോരായ്മകളും ഒരു ന്യൂനതകളും ഒരു ഏറ്റക്കുറച്ചിലുമില്ലാതെ പരിപൂർണമായ അർത്ഥത്തിൽ അള്ളാഹ് നൽകിയ അനുഗ്രഹമാണ് മനുഷ്യർക്ക് ഇസ്ലാം എന്ന ആദർശം. വിശുദ്ധ ഖുർആൻ അഞ്ചാമത്തെ അധ്യായം മൂന്നാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനുകും വഅസ്മൻതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. അൽയൗമ അക്മൽ അൽയൗമ ഇന്നേ ദിവസം ഇതാ നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമാക്കി തന്നിരിക്കുകയാണ്, എന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് ഞാനിതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റേതായിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ മനുഷ്യന്മാർ എല്ലാവരും പരസ്പരമേറെ വ്യത്യാസമുള്ളവരാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സകല ലോക മനുഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനുകും, ഇതാ ഇന്നേ ദിവസം നിങ്ങളുടെ അനുഗ്രഹം പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹത്തെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം ഏതാണ്? ഇസ്ലാം മദീന, ഇസ്ലാം എന്ന മതത്തെ നിങ്ങൾക്ക് ഞാനിതാ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യരെ, മനുഷ്യരായി പിറന്നു വീണ ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിന് ഒരന്ത്യമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ എല്ലാവരുടെയും പേരുകൾ മാറ്റപ്പെടും. ആ മാറ്റപ്പെടുന്ന പേരിന്റെ കൂട്ടത്തിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ജൈനനെന്നോ സിഖുകാരനെന്നോ പാർസിയെന്നോ പാശ്ചാത്യനെന്നോ പൗരത്തനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ അറബിയെന്നോ അനറബിയെന്നോ വ്യത്യാസമില്ലാതെ മരണപ്പെട്ടുപോയി എന്ന ഒരൊറ്റ വാക്കിന്റെ കീഴിൽ മയ്യത്താണ്, ശവമാണ് എന്ന രൂപത്തിലാണ് അറിയപ്പെടുന്നത് എങ്കിൽ, ആ ശവമാകുന്നതോടുകൂടിയും മയ്യത്താകുന്നതോടുകൂടിയും ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുകയല്ല മറിച്ച് ആരംഭിക്കുകയാണ് എന്ന് പൂർണ്ണമായിട്ടും അല്ലാഹു നൽകിയ ഈ ആദർശം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അനുഗ്രഹമായി നൽകിയിരിക്കുന്ന ഇസ്ലാം എന്ന ആദർശത്തെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സദസ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് അത്താസമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആമുഖമായി കൊണ്ട് തന്നെ ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മുഹമ്മദ് നബി എന്ന് കേൾക്കുമ്പോൾ, അതല്ലെങ്കിൽ ഖുർആൻ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് ഭാവവ്യത്യാസങ്ങൾ ആധുനികരായ നമ്മുടെ മുഖത്ത് വന്നു പോവുക എന്നുള്ളത് എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ഒരു പരിശോധനയും കൂടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരല്പനേരം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമുഖത്തേക്ക് നമ്മളെല്ലാവരും കടന്നു വന്നത് ഒരേ രൂപത്തിലാണ് എന്ന് കാണുവാൻ സാധിക്കും. എല്ലാവരും മനുഷ്യരായ എല്ലാവരും ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഒരേ ഒരു രൂപത്തിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാതാവ് 9 മാസവും ചുല്ലുവാനും ദിവസവും ഗർഭം ചുമന്ന് പ്രസവവേദന സഹിച്ച് ഈ ദുനിയാവിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. 2 വർഷത്തോളം മാതാവിന്റെ അമ്മിഞ്ഞപ്പാൽ നമ്മൾ ഭക്ഷണമായി പോഷണമായി ആഹരിക്കുകയാണ്. മലർന്നു കിടന്ന നമ്മൾ ചെരിഞ്ഞു കിടക്കുന്നു, കമിഴ്ന്നു കിടക്കുന്നു, പിടിച്ചിരിക്കുന്നു, മുട്ടുകൊത്തുന്നു, പിടിച്ചു നിൽക്കുന്നു, നടക്കുന്നു, വീഴുന്നു, വീണ്ടും നടക്കുന്നു. അങ്ങനെ ഈ പൂർണ്ണാവസ്ഥയിലേക്ക് എത്തുന്നതിന്റെ മുൻപ് നമ്മൾ തരണം ചെയ്ത വഴികളെല്ലാം തന്നെ ഒരേ രൂപത്തിലാണ് എന്ന് ഒരൽപ്പം ചിന്തിച്ചാൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ആരാണ് ഇവിടെ വ്യത്യസ്തരായിട്ടുള്ളവർ? ഈ ഭൂമിയിലേക്ക് ഇതേ രൂപത്തിൽ 18 വയസ്സ്, 20 വയസ്സ്, 30 വയസ്സ് തികഞ്ഞുകൊണ്ട് ഒരു മകനെയും ഒരു മാതാവ് പ്രസവിച്ചിട്ടില്ല. ഗർഭപാത്രത്തിന്റെ അകത്ത് 9 മാസത്തോളം ദിവസം കിടക്കാതെ ഈ ഭൂമിയിലേക്ക് ആരും കടന്നു വന്നിട്ടില്ല. മാതാവിന്റെ പിതാവിന്റെ മുതുകല്ലിൽ നിന്ന് യാത്ര തുടങ്ങി, മാതാവിന്റെ നെഞ്ചല്ലുകൾക്കിടയിൽ നിന്ന് യാത്ര തുടങ്ങി, മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് പരസ്പരം കൂടിച്ചേരുകയും അങ്ങനെ ഒരു രക്തക്കട്ടയുമായി മാറുന്ന മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. അങ്ങനെയല്ലേ ഈ ഭൂമിയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നത്? പരിശോധിക്കണം നാം ഓരോരുത്തരും, ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. എന്തിന് ഇസ്ലാം എന്ന ആദർശത്തെ കുറിച്ച് സംസാരിക്കണം? ഇസ്ലാം എന്ന ആദർശത്തെ കുറിച്ച് ഒരൽപനേരം പരിശോധിക്കുകയാണെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു സ്വീകരിക്കുന്ന ഒരു ആദർശ സംഹിതയുണ്ട് എങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. മരണാനന്തര ജീവിതത്തിൽ മോക്ഷമാണോ ആഗ്രഹിക്കുന്നത്, സ്വർഗലോകമാണോ ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തിലുള്ള രക്ഷയാണോ ആഗ്രഹിക്കുന്നത്, അത് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാവരും വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അതിന്റെ അനുയായികളായി മാറുവാനും നിർബന്ധമായി ശ്രമിക്കേണ്ടതുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാനില് 18-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു, ഇന്ന ദീന ഇൻദല്ലാഹി ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരു ആദർശമുണ്ട് എങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരു ആദർശം അത് ഇസ്ലാം മാത്രമാണ്. രണ്ടാമത് അതേ അധ്യായത്തിന്റെ 85-ാമത്തെ വാചകത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നമ്മെ പഠിപ്പിക്കുകയാണ്, وَمَنْ يَبْتَغِي غَيْرَ الْإِسْلَامِ دِينًا فَلَنْ يُقْبَلَ مِنْهُ وَهُوَ فِي الْآخِرَةِ مِنَ الْخَاسِرِينَ. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത ഒരു ആദർശത്തെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇസ്ലാം അല്ലാത്ത ഒരു ആദർശത്തെയാണ് ആരെങ്കിലും സ്വീകരിക്കുന്നത് എങ്കിൽ അവനിൽ നിന്ന് അവന്റെ പ്രവചനങ്ങളൊന്നും തന്നെ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, മരണാനന്തര ജീവിതത്തിൽ അവൻ നഷ്ടക്കാരിൽ പെട്ടുപോകും. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തിൽ മോശം നൽകുന്ന ഒരു ആദർശമുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. പരലോക സ്വർഗത്തെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരാദർശമുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. മരണാനന്തര ജീവിതത്തിൽ അത്യുന്നതമായ ഒരു പദവി നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരാദർശമുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. മനുഷ്യന്മാരുടെ നിറവും ജാതിയും വേഷവും ഭാഷയും ജനിച്ച നാടും വീടും നോക്കിയിട്ട് മനുഷ്യരെ വേർതിരിക്കാത്ത, മനുഷ്യരെ മുൻപ് വലിയവരെന്നും ചെറിയവരെന്നും വേർതിരിക്കാത്ത ഒരാദർശമുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. കരുത്തവനെന്നോ വെളുത്തവനെന്നോ പാശ്ചാത്യനെന്നോ പൗരസ്ത്യനെന്നോ എന്ന് മനുഷ്യരെ വേർതിരിക്കാതെ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ മനുഷ്യന്മാരെ ചോർത്തു നിൽക്കുന്ന ഒരാദർശമുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. ആ ഇസ്ലാമിന്റെ ഉള്ളിൽ രണ്ടേ രണ്ട് വിഭാഗങ്ങളേ ഉള്ളൂ, ഒന്ന് ആണാണ് മറ്റൊന്ന് പെണ്ണുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 49-ാമത്തെ അധ്യായം സൂറത്ത് ഹുജറാത്തിലെ 13-ാമത്തെ ആയത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, മനുഷ്യരെ എന്ന് ലോകത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു വേദഗ്രന്ഥം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നു എങ്കിൽ അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. മനുഷ്യ എന്ന് വിളിക്കുന്ന, മനുഷ്യരെ കുറിച്ച് പഠിപ്പിക്കുന്ന, മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന, മനുഷ്യന്മാരുടെ ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന, മനുഷ്യനെ എന്തിന് സൃഷ്ടിച്ചു, എന്തിന് സംവിധാനിച്ചു, എന്തിന് ജന്മം നൽകിയെന്ന് കൃത്യമായ രൂപത്തിൽ പഠിപ്പിക്കുന്ന ഒരാദർശമുണ്ട് എങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിളിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, മനുഷ്യരെ എന്ന് വിളിക്കുമ്പോൾ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ കിടന്ന് ഈ ദുനിയാവിലേക്ക് കടന്നു വന്ന എല്ലാവരും അവിടെ പെടും, എല്ലാവരും അവിടെ പെടും എന്നുള്ളത് ആത്മാർത്ഥമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങളെ തീർച്ചയായും നാം സൃഷ്ടിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. ആണിലൂടെയും പെണ്ണിലൂടെയും ഈ ദുനിയാവിലേക്ക് കടന്നു വരാത്ത ആരും എന്നെ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിലില്ല, ഒരാൾ പോലുമില്ല. എല്ലാവരെയും സൃഷ്ടിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പിതാവ് ഒന്ന് തന്നെയാണ്, അതുപോലെ നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ സട്ടാവ് അവനും ഏകനാണ്, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നുള്ളവരാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ്, ആദം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദമിലൂടെ മനുഷ്യ സമൂഹത്തിലെ തലമുറകൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ചു നോക്കൂ, ഒരല്പം പിന്നിലേക്ക് 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 നമ്മൾ നടന്നു പോകണം. നമ്മെക്കുറിച്ച് സംസാരിക്കാത്ത, നമ്മെക്കുറിച്ച് പറയപ്പെടാത്ത, നാം ഇന്നയാളുടെ മകനാണ് മകളാണ്, ഇന്നയാളുടെ ഭാര്യയാണ് ഭർത്താവാണ്, മാതാപിതാക്കൾ ഇന്നവരാണ്, ഇന്ന തറവാട്ടിൽപ്പെട്ടവനാണ്, ഇന്ന പ്രദേശത്തുകാരനാണ് എന്ന് പറയപ്പെടാത്ത ഒരു കാലഘട്ടം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് നാം എവിടെയായിരുന്നു നമ്മൾ ആലോചിക്കണം. ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നതെങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. മനുഷ്യൻ എന്ന ഗുണം മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. എന്താ മനുഷ്യൻ എന്ന പദത്തിന്റെ അർത്ഥം? മനനം ചെയ്യുന്നവൻ എന്നാണ്. നല്ലതും ചീത്തയും വേർതിരിച്ച് മനസ്സിലാക്കി ഏറ്റവും നല്ലതിനെ പിൻപറ്റുന്നവനാണ് മനുഷ്യൻ എന്ന നാമത്തിന്റെ കീഴിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മനുഷ്യനോട് പറയുന്നത്, മനുഷ്യരുടെ സകല ഗുണങ്ങളും ഏറ്റെടുത്ത് ഈ ഭൂമിയിൽ ജീവിച്ച് ലക്ഷ്യം പൂർത്തീകരിച്ച് മരണാനന്തര ജീവിതത്തിൽ മോക്ഷം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് മരണപ്പെടുവാൻ ശ്രമിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യരോട് പറഞ്ഞു, മനുഷ്യ നിന്നെ നശിപ്പിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് കേട്ടോ.
وَجَعَلْنَاكُمْ شُعُوبًا وَقَبَائِلَ
നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വ്യത്യസ്ത വിഭാഗങ്ങളുമാക്കി മാറ്റിയത്. നിങ്ങൾ വ്യത്യസ്ത തറവാട്ടുകാരാണ്, നിങ്ങൾ വ്യത്യസ്ത വീട്ടുകാരുടെ ഉടമസ്ഥരാണ്, വ്യത്യസ്ത മാതാപിതാക്കളുടെ മക്കളാണ്, നിങ്ങൾക്ക് അഡ്രസ് ഉണ്ട്, നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള രേഖകളുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? പരസ്പരം ആയുധമെടുക്കാനാണോ? തല്ലിക്കൊല്ലുവാനാണോ? ചോര ചിങ്ങുവാനാണോ? അതുപോലെ തന്നെ മുഷ്ടിയാകാത്ത ചുരുട്ടിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കുവാനാണോ? അല്ല, അല്ല. ജനിച്ച തറവാട് പറഞ്ഞ് അഹങ്കരിക്കുവാനല്ല, ജനിച്ച നാട് പറഞ്ഞ് അഹങ്കരിക്കുവാനല്ല, ആയുധം കൊണ്ട് പ്രതികാരം ചെയ്യുവാനല്ല, ചോര ചിന്തിക്കൊണ്ട് നാട്ടിൽ കലാപം സൃഷ്ടിക്കുവാനുമല്ല. പിന്നെ എന്ത്, പിന്നെ എന്തിനാണ് വ്യത്യസ്ത ഗോത്രക്കാരും വ്യത്യസ്ത വിഭാഗക്കാരുമാക്കി മാറ്റിയത്? നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ്. ഇന്നയാളുടെ മകൻ, ഇന്നയാളുടെ മകൾ, ഇന്ന പ്രദേശത്തുകാരൻ, ഇന്ന കുടുംബക്കാരൻ, ഇന്ന തറവാട്ടിൽ പിറന്നവൻ ഇന്നയാളുടെ മകനാണത്തോ അവൻ. അതുകൊണ്ട് അവനെ ചെയ്യൂല. ഇങ്ങനെ നിങ്ങളെ തിരിച്ചറിയാൻ, നിങ്ങളെ അന്വേഷിച്ച ഒരാൾ വന്നാൽ നിങ്ങളെ വീട്ടിലേക്ക് തന്നെ കടന്നു വരാൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കത്തയച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ ലഭിക്കുവാനാണ്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വ്യത്യസ്ത വിഭാഗങ്ങളും വ്യത്യസ്ത ആളുകളുമാക്കി മാറ്റിയത് പരസ്പരം തിരിച്ചറിയാനാണ്. പക്ഷേ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇന്ന് പരസ്പരം ആയുധം എടുക്കുക, പോരടിക്കുകയാണ്, വെല്ലുവിളിക്കുകയാണ്. അതുപോലെ തന്നെ ആയുധമെടുത്ത് റോട്ടിലേക്ക് ഇറങ്ങി മനുഷ്യന്റെ സ്ഥലസമാധാന ജീവിതത്തിന് ചോദ്യചിഹ്നമായി മാറുകയാണ് ഇതേ മനുഷ്യൻ തന്നെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുകയാണ്, ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ത്വാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന സകല അനുഗ്രഹങ്ങളും നൽകിയ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ, സമ്പത്തുള്ളവനെല്ലാം, സ്ഥാനമാനങ്ങളുള്ളവനെല്ലാം, പദവികളുള്ളവനെല്ലാം വലിയ തറവാട്ടിൽ പിറന്നവനോ വലിയ കുലജാതനോ അല്ല, മറിച്ച് നിന്റെ സത്താവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആ സത്താവിന്റെ മുന്നിൽ സമ്പൂർണ്ണം വണക്കം കാണിച്ച് ജീവിച്ചവൻ മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതിന് മനുഷ്യരെ, നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു ഒരു മാതാവിന്റെ ഒരു പിതാവിന്റെ സന്താനങ്ങളായിക്കൊണ്ടാണ്. ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ താണ്ടിയ വഴികൾ ഏകദേശം ഒരേ രൂപത്തിൽ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 75-ാമത്തെ അധ്യായം സൂറത്തുൽ ഖിയാമ ആരംഭിക്കുന്നതും സൂറത്തുൽ ഖിയാമ അവസാനിപ്പിക്കുന്നതും മനുഷ്യരോട് വിശാലമായ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തിട്ട് തന്നെയാണ്. മനുഷ്യരുടെ മനസ്സിലേക്ക് വളരെ വിശാലമായ ഒരു ചിന്ത ഇട്ടുകൊടുത്തിട്ടാണ് അല്ലാഹു സൂറത്തുൽ ഖിയാമ ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും. എങ്ങനെ അവസാനിപ്പിക്കുന്നത്? അയഷ്റബുൽ ഇൻസാനു അയ്യുത്രക ഫുഖാ, മനുഷ്യ നീ വിചാരിക്കുന്നുണ്ടോ, മനുഷ്യ നീ വിചാരിച്ചുണ്ടോ നീ വെറുതെ അങ്ങ് ഒഴിവാക്കപ്പെടുമെന്ന്? ഭൂമിയിലേക്ക് വന്നു, ഭൂമിയിൽ ജനിച്ചു വീണത് സ്വതന്ത്രനായിക്കൊണ്ടാണ്. അതുകൊണ്ട് സ്വതന്ത്രനായി പിറന്നുവിടെ മനുഷ്യനെ മതമേലദേശത്താരുണ്ടാക്കുന്ന നിയമ കുരുക്കുകൾ കൊണ്ട് അവന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഒരു ജീവിതമേ ഉള്ളൂ, അതുകൊണ്ട് സ്തുതിക്കണം, രമിക്കണം, രസിക്കണം, മതിക്കണമാവോളം എന്ന് പറയുന്ന ചില ചിന്തകളുണ്ടല്ലോ, ആ ചിന്തകളുള്ള ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, മനുഷ്യരെ അയഷബുൽ ഇൻസാനു അയ്യുത്രക സുദ, വെറുതെ അങ്ങ് ഒഴിവാക്കപ്പെടുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? അലം യകു നുതുഫതം മിം മനിയ്യി യുമ്ന, തെറിച്ചു വീഴുന്ന കോടിക്കണക്കിന് ഇന്ദ്രിയ പുള്ളികളിൽ പെട്ട ഒരു ഇന്ദ്രിയ പുള്ളിയായിരുന്നില്ലേ നീ? പിതാവ് സ്രവിക്കുന്ന കോടിക്കണക്കിന് ഇന്ദ്രിയ തുള്ളിയിൽ നിന്നുള്ള ഒരു ഇന്ദ്രിയ തുള്ളിയായിരുന്നില്ലേ നീ? പിതാവ് സ്രവിക്കുന്ന കോടിക്കണക്കിന് ഇന്ദ്രിയ തുള്ളികളിൽ പെട്ട ഒരു ഇന്ദ്രിയ തുള്ളിയായിരുന്നില്ലേ നീ? പരിശോധിക്കണം മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, പിതാവിന്റെ മുതുകളിൽ നിന്നും മാതാവിന്റെ നെഞ്ചല്ലുകൾക്കിൽ നിന്നുമാണ് ഈ ഇന്ദ്രിയപ്പുള്ളിയുടെ ആരംഭം. അത് പുറപ്പെടുന്നത് അതിന്റെ ആരംഭഘട്ടം ഇതാണ് എന്നടക്കം വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, എന്നിട്ട് അവനെ ഒരു രക്തക്കത്തയാക്കി മാറ്റി. അതിനുശേഷം അവരെ സൃഷ്ടിച്ചു, അവന് കൈകൾ എന്നിട്ട് അവനെ ആ ഇന്ദ്രിയത്തുള്ളിയെ രക്തക്കട്ടയാക്കി മാറ്റി. എന്നിട്ട് ആ രക്തക്കട്ടയിൽ കൈകളും കാലുകളും അതുപോലെ കണ്ണും മൂക്കും ചെവിയും തലയും എല്ലാം പിടിപ്പിച്ച് ഫസവ്വ അവനെ ചൊവ്വായ രൂപത്തിലാക്കി മാറ്റി. നോക്കൂ, ഈ സൃഷ്ടിപ്പിൽ, ഈ പറയുന്ന സൃഷ്ടിപ്പിന്റെ ഇടയിൽ മനുഷ്യരെ പരിശോധിച്ചു നോക്കൂ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഭൂമുഖത്ത് ജനിച്ച് ജീവിച്ച് മരണപ്പെട്ടു പോയ ഏതെങ്കിലും ഒരാൾക്ക് പങ്കുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മനുഷ്യരായി പിറന്നു വേണം ഓരോരുത്തരും പരിശോധിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്, ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ. ആ ഇന്ദ്രിയത്തുള്ളിൽ നിന്നാണ് രണ്ടു തരമിണകളെ, ആണും പെണ്ണുമാകുന്ന രണ്ടു തരമിണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത്. അപ്പോ ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വരികയും അങ്ങനെ മനുഷ്യരൂപം ലഭിക്കുകയും ആണും പെണ്ണുമാകുന്ന രണ്ടിനങ്ങളായി ഇവിടെ ജീവിക്കുകയും അങ്ങനെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്ത മനുഷ്യ, അവൻ വിചാരിക്കുന്നുണ്ടോ, അവൻ വിചാരിക്കുന്നുണ്ടോ അയ്യോ തുറക്കസ്തുത ഒരുതരം ഒഴിവാക്കപ്പെടുമെന്ന്, ഒരു തരം ഒഴിവാക്കപ്പെടുമെന്ന് അവൻ വിചാരിക്കുകയാണോ? ആ അധ്യായം അല്ലാഹു അവസാനിപ്പിക്കുന്നത് അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹയ്യൽ മൗത. ഇതേപോലെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനെ ഒന്നുകൂടി ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനല്ലയോ അവൻ? നോക്കൂ, മനുഷ്യന്റെ ആരംഭത്തെ കുറിച്ച് പറഞ്ഞ് അവനെ മരിപ്പിച്ച് ഭൂമിയിലേക്ക് കവറടക്കി മണ്ണോട് ചേർത്ത് അതിനുശേഷം ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ നിങ്ങളെ ഒന്നുകൂടി സൃഷ്ടിക്കുവാൻ ആ രക്ഷിതാവിന് സാധ്യമല്ലയോ എന്നല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത് കേവലം ഒരു ചോദ്യമല്ല, ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഒരു ചോദ്യമല്ല, മറിച്ച് അതേ അധ്യായത്തിന്റെ ആദ്യത്തെ നാലായത്തിൽ കൂടി നമ്മൾ പരിശോധിക്കണം. ലോകം അവസാനിക്കും, ലോകത്തിന്റെ അന്ത്യമുണ്ട്, ആ അന്ത്യത്തെ കുറിച്ചുള്ള പൂർണ്ണ ബോധ്യമുള്ളവരാണ് മുസ്ലിം സമൂഹത്തിലെ ഓരോ ആളുകളും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോയി ഇനിയവരെ ജീവിതം ഹോമിക്കുന്നവനല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ലോകാവസാനത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്, അതേപോലെ തന്നെ സ്വയം ആക്ഷേപിക്കുന്ന മനസ്സിനെ കൊണ്ട് ശരീരത്തെ കൊണ്ട് സത്യം ചെയ്യുന്നു അല്ലാഹു. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, അയസബുൽ ഇൻസാനു അല്ലന്നജുമഅ, അവന്റെ എല്ലുകൾ കൂട്ടിച്ചേർക്കാൻ കഴിവുള്ളവനല്ലേ അല്ലാഹു? അവൻ വിചാരിക്കുന്നുണ്ടോ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, അല്ലന്നജുമഅ, അവന്റെ എല്ലുകൾ നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്. മരിച്ച് മണ്ണിലേക്ക് വച്ച് എല്ലും മാംസം ഓറിട്ട് മാംസം മണ്ണിലേക്ക് ലയിച്ച് എല്ലുകൾ നുരുക്കിപ്പോയി ഒരു 10-20 വർഷം കഴിഞ്ഞ് അവനെ കബറടക്കിയതാകെ തുറന്നു നോക്കിയാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ആ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവനല്ലയോ അവൻ എന്നല്ലാഹു ചോദിച്ചിട്ട് അല്ലാഹു ഒന്നുകൂടി ചോദിക്കുകയാണ്, ബല, അതെ, അവൻ കഴിവുള്ളവനാണ്. അലാന്ന് ഓരോ മനുഷ്യന്റെയും വിരൽ തുമ്പുകളെ വേറെ അടയാളങ്ങളോടുകൂടി സൃഷ്ടിച്ചാം അല്ലാഹുവിന് കഴിയുക തന്നെ ചെയ്യും മനുഷ്യന്മാരെ ഒന്നുകൂടി സൃഷ്ടിക്കാൻ. നോക്കൂ, മനുഷ്യരുടെ വിരലടയാളം, കോടിക്കണക്കിന് മനുഷ്യരെന്ന് ജീവിക്കുന്ന ഈ ഭൂമിയിൽ 700-ലധികം കോടി മനുഷ്യരുണ്ട്. ഈ ഭൂമിയിൽ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്ത ആദർശം സ്വീകരിച്ചിട്ടുള്ളവർ, വ്യത്യസ്ത കോലത്തിൽ ജീവിക്കുന്നവർ, ദൈവമുണ്ട് എന്നും ദൈവമില്ല എന്നും പറയുന്നവർ, മതം എന്ന് പറയുന്ന ഒന്ന് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുന്നവർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഭൂമിയിലുണ്ട്. അവരുടെ എല്ലാവരും വിരൽ തുമ്പ് നോക്കൂ. ആ വിരൽ തുമ്പുകളെ വ്യത്യസ്തമായ രൂപത്തിൽ സൃഷ്ടിച്ചാൽ സംവിധാനിച്ച അല്ലാഹു മനുഷ്യരെ നിങ്ങൾ ഒരിക്കൽ കൂടി സൃഷ്ടിക്കും. എന്തിനാണ് അങ്ങനെ സൃഷ്ടിക്കുന്നത്? എന്തിനാണ് അങ്ങനെ സൃഷ്ടിക്കുന്നത്? പരലോകത്തിലേക്ക് മരണാനന്തരം ഈ ലോകത്ത് കഴിഞ്ഞ് മറ്റൊരു ലോകത്തിലേക്ക് ആദന്നബി മുതൽ ലോകം അവസാനിക്കുന്നതുവരെ ജനിച്ചു വീണ് മരിച്ചുപോയ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടി പരിശോധിക്കണം. എന്തിനു വേണ്ടിയാ? ഈ ദുനിയാവിലെ കണക്കനുസരിച്ച് 100 പേരെ കൊന്നാലും ഒരാളെ കൊന്നാലും 10,000 കൊന്നൊടുക്കിയാലും ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് മരണം വരെ ഒരു പ്രാവശ്യം തൂക്കിക്കൊല്ലുക എന്നതാണ്. നീതിയാണ് ഈ ശിക്ഷ എന്ന് പറയുക നമുക്ക് സാധ്യമല്ല. ഹിരോഷിമയിലും നാഗാസാക്കിയിലും എന്തിനവർ കൊല്ലപ്പെട്ടു എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യന്മാരുണ്ട്. ഇന്നും പിറന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യങ്ങളുണ്ട്, കാഴ്ചയില്ലാത്തവരുണ്ട്, കേൾവില്ലാത്തവരുണ്ട്. എന്തിന്റെ ഫലമായിട്ടാണ് അവരെന്ത് തെറ്റ് ചെയ്തു? പക്ഷേ അതിന്റെ കാരണക്കാരെ ശിക്ഷിക്കണം. അതിന്റെ കാരണക്കാർക്ക് അവർ ചെയ്തതിന് അനുഗുണമായ ശിക്ഷ ലഭിക്കണം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിൽ നടക്കുന്നു. കൊലപാതകങ്ങൾ നടക്കുന്നു, അകാരണമായി മനുഷ്യർ കൊന്നൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. ഭൂമിയിൽ അതിന് നീതി ലഭിച്ചിട്ടില്ല എങ്കിൽ അതിന് നീതിയുള്ള ഒരു സ്ഥലമുണ്ട്, അതാണ് മരണാനന്തര ലോകം എന്ന് ഇസ്ലാം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യര് ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു പറഞ്ഞയച്ചത് പരസ്പരം മല്ലടിക്കുവാനല്ല, പരസ്പരം പോരടിക്കുവാനല്ല, പരസ്പരം പെരുമ നടിക്കുവാനല്ല, പരസ്പരം അഹങ്കരിച്ച് നടക്കാനല്ല, ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുവാനല്ല, തോന്നിയതെല്ലാം തിന്ന്, തോന്നിയതെല്ലാം കുടിച്ച്, തോന്നിയതുപോലെ ജീവിച്ച് മരിച്ചു പോകാനല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ സൃഷ്ടിപ്പിന്റെ മുന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂനീ, എന്നെ മാത്രം ആരാധിക്കുവാനാണ് മനുഷ്യനെയും ജിന്നിനെയും നാം സൃഷ്ടിച്ചത്. മനുഷ്യരെ സൃഷ്ടിച്ചതും ജിന്നുകളെ സൃഷ്ടിച്ചതും എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. ആ സൃഷ്ടിപ്പിൽ ഇന്ന് നമ്മൾ ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പരിശോധിക്കുക. അത് മുസ്ലിം സമൂഹമാകട്ടെ, ഹൈന്ദവ സമൂഹമാകട്ടെ, ക്രൈസ്തവ സമൂഹമാകട്ടെ, ഏത് മനുഷ്യരും പരിശോധിക്കുക. ഇന്ന് മനുഷ്യർ ആരാധന അർപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന്, ഏതെങ്കിലും ഒരു ബിംബത്തിന്, ഏതെങ്കിലും ഒരു മരത്തിന്, ഏതെങ്കിലും ഒരു കല്ലിന്, ഏതെങ്കിലും ഒരു പുണ്യപുഷ്പത്തിന് നമ്മുടെ സൃഷ്ടിപ്പിൽ ഒരു പങ്കുണ്ടോ? അല്ലെങ്കിൽ മഹാന്മാരായി ജീവിച്ച് മരണപ്പെട്ടു പോയി എന്ന് ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്ന, അല്ലെങ്കിൽ പ്രവാചകന്മാരായി അറിയപ്പെടുന്ന ആർക്കെങ്കിലും നമ്മുടെ സൃഷ്ടിപ്പിൽ പങ്കുണ്ടോ? ഒരാവശ്യം വന്നാൽ, ഒരു വിഷമം വന്നാൽ, ഒരു വേദന വന്നാൽ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മനസ്സിനങ്ങിയ രൂപത്തിൽ കല്ലുകൾ കൊണ്ട് കൊത്തിവെച്ച് നിറം കൊടുത്ത വിഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ഖബറിന്റെ മുന്നിലേക്കാണ്. ഇങ്ങനെയാണോ മനുഷ്യൻ പോകേണ്ടത്? ഈ ഒരു രൂപത്തിലാണോ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ളത്? വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ ആയത്തിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ദുരിബ മസലുൻ, ഇതാ ഒരു ഉപമ, നിങ്ങൾക്ക് ഒരു ഉദാഹരണം. അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. മനുഷ്യ, നീ ചിന്തിക്കുവാൻ, നീ ആലോചിക്കുവാൻ, നിന്റെ ജീവിതത്തെ കുറിച്ചൊന്ന് പരിശോധിക്കാൻ, ഇതാ നിനക്ക് മുന്നിൽ ഒരു ഉപമ വിശദീകരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിനുള്ള ഉദാഹരണം ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാ, അല്ലാഹ്ക്ക് പുറമേ, നിങ്ങളുടെ സത്താവിന് പുറമേ, നിങ്ങളുടെ സംരക്ഷകന് പുറമേ നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നവർ ആരുമാകട്ടെ, അതിൽ പുണ്യ മനുഷ്യന്മാരുണ്ട്, മഹാന്മാരുണ്ട്, അതുപോലെ തന്നെ ബിംബങ്ങളുണ്ട്, കല്ലുകളുണ്ട്, അതുപോലെ കബറുകളിൽ അടക്കപ്പെട്ടവരുണ്ട്, അതുപോലെ പുണ്യ മനുഷ്യന്മാരുണ്ട്, പുണ്യമരങ്ങളുണ്ട്, പൂക്കളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്. ഏതുമാകട്ടെ, നിങ്ങൾ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ ആവലാതികളും വേവലാതികളും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നവർ, വിവാഹം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു, സന്താനങ്ങളില്ല, എന്ത് ചെയ്യണം, ഇതാ ഇന്ന വിഗ്രഹത്തിലേക്ക് പോവുക, രോഗം മാറ്റില്ല, ഇന്ന ഖബറിലേക്ക് പോവുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്ന് വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങൾ, ഒരുപാട് മഹാന്മാർ, അവരെ കുറിച്ചൊന്ന് പരിശോധിക്കണം. ഒന്നാമത്തെ ന്യൂനത എന്താ, അവർക്ക് അവർ ഒരീച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല, അവർ ഒരീച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. നോക്കൂ, എത്ര മഹാന്മാരാകട്ടെ, എത്ര വലിയവരാകട്ടെ, ലോകം കണ്ട അത്ഭുതങ്ങൾ കാണിച്ചവരാകട്ടെ, ഇന്ന് നമ്മുടെ നാവിൻ തുമ്പിൽ അവരുടെ നാമങ്ങൾ തത്തിക്കുന്നുണ്ടായിരിക്കട്ടെ, പക്ഷേ അവർ ഒരീച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ആരാധനക്കറിയൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഗ്രഹം, ഏതെങ്കിലും ഒരു കല്ല്, ഏതെങ്കിലും ഒരു ഖബറിന്റെ ഉള്ളിലുള്ള വ്യക്തി, അല്ലെങ്കിൽ ലോകത്തേക്ക് വന്ന പ്രവാചകന്മാർ, മലക്കുകൾ, ജിന്നുകൾ, സൂര്യൻ, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, ഒരു ഈച്ചയെങ്കിലും സൃഷ്ടിച്ചു എന്ന് അവരാരെങ്കിലും അവകാശപ്പെടുന്നുണ്ടോ? അപ്പൊ നമ്മൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ആരാധ്യന്മാരുടെ ഒന്നാമത്തെ ന്യൂനത ഇസ്ലാം പഠിപ്പിക്കുകയാണ്, ഒരീച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. എന്നിട്ടല്ല പറഞ്ഞു, ആയിച്ചയെ സൃഷ്ടിക്കാൻ വേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നാലും, ആ ഈച്ചയെ സൃഷ്ടിക്കാൻ വേണ്ടി ലോകത്തുള്ള സകലരും, അത് ഏതൊക്കെ വിഗ്രഹങ്ങളാകട്ടെ, ഏതൊക്കെ ബിംബങ്ങളാകട്ടെ, ഏതൊക്കെ മഹാന്മാരാകട്ടെ, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും ശരി, അവർക്കതിന് സാധ്യമല്ല. നമ്മൾ വിളിച്ചു തേടുന്ന വ്യക്തി, നമ്മൾ വിളിച്ചു തേടുന്ന ആരാധ്യൻ, അയാളുടെ ക്വാളിറ്റി എന്താ, അത് സെക്ടാവായിരിക്കണം. പക്ഷേ ഇന്ന് നമ്മൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ആരാധ്യന്മാർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. മാത്രമല്ല അല്ല പറഞ്ഞു, ആ വിഗ്രഹത്തിന്റെ മുന്നിൽ, ആ ബിംബത്തിന്റെ മുന്നിൽ കാണിക്കയായി നിവേദ്യമായി ഒരു എണ്ണയോ അല്ലെങ്കിൽ പായസമോ അല്ലെങ്കിൽ അരിയോ കൊണ്ടുപോയി വെച്ചു. ഒരീച്ച വന്ന് അതിൽ നിന്ന് അല്പൊടിച്ചുപോയി. ഒരീച്ച വന്ന് ആ നിവേദ്യത്തിൽ നിന്ന് മോട്ടിക്കപ്പിച്ചു കൊണ്ടുപോയാൽ ആയിഷയിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്താൻ പോലും സാധ്യമല്ല. മനുഷ്യ, നീ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നവർ, എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ആത്മാർത്ഥമായി ആയത്തൊന്ന് പരിശോധിക്കണം, ഈ വചനമൊന്ന് മനസ്സിലിടണം. മനുഷ്യരെ, ഇതാ ഒരു ഉപമ, ആ ഉപമ നിങ്ങൾ ചിന്തിക്കുവാനാണ്. നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. ആ ഈച്ചയെ സൃഷ്ടിക്കാൻ അവരെല്ലാവർക്കും ഒരുമിച്ച് കൂടിയാലും ശരി, ഈച്ച എന്തെങ്കിലും നിവേദ്യം തട്ടിക്കൊണ്ടുപോയാൽ ആ ആരാധ്യന് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോലും സാധിക്കുകയില്ല. തേടപ്പെടുന്ന ശക്തി ദുർബലൻ തന്നെ, തേടുന്ന മനുഷ്യനും ദുർബലൻ തന്നെ. ആരോടാ തേടുന്നത്? ഈച്ച വന്ന് തന്റെ നിവേദ്യം ഒന്ന് മോഷ്ടിച്ചാൽ വച്ചിരിക്കുന്ന പായസത്തിൽ നിന്ന്, അരിയിൽ നിന്ന്, നിവേദ്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തുകൊണ്ടുപോയാൽ പോലും അതിനെപ്പോലും രക്ഷപ്പെടുത്താൻ പറ്റാതെ നിശബ്ദമായിരിക്കുന്ന കല്ലുകളോട്, വിഗ്രഹത്തോട് നമ്മുടെ മനസ്സിനിണങ്ങിയ നിറം കൊടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് അവരെ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നു. എന്തിനു കഴിയും? നമ്മെ രക്ഷിക്കാൻ സാധിക്കൂ? അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഗുണം നമുക്ക് ചെയ്തു തരാൻ സാധിക്കുമോ? ഇല്ല എന്ന് ലോകത്തുള്ള മനുഷ്യർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തേടുന്ന മനുഷ്യ, നീ ദുർബലനാണ്. ആ തേടപ്പെടുന്ന വിഗ്രഹങ്ങളാകട്ടെ, അവരും ദുർബല തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിലെ 73-ാമത്തെ ആയത്തിലൂടെ മനുഷ്യരോട് ചോദിക്കുകയാണ്. അതുപോലെ സൂറത്തു ഫുസ്സിലാത്ത് 37-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചു, വമിൻ ആയാസിഹി, ആ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് മനുഷ്യരെ സൃഷ്ടിച്ച സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ആ ഫത്താവിന്റെ മഹാ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. എന്താണ് അത്ഭുതങ്ങളിൽപ്പെട്ടത്? അല്ലൈലു വന്നഹാറു, രാത്രിയും പകലും, വശംസു വൽ ഖദറു, സൂര്യനും ചന്ദ്രനും, സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ രാത്രിയാകട്ടെ പകലാകട്ടെ അതെല്ലാം അല്ലാഹുവിന്റെ മഹാ അത്ഭുതങ്ങളാണ്. എന്നിട്ടല്ല പറഞ്ഞു, ലാ തസ്ജുദു, നിങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കരുത്, നിങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കരുത്, അഥവാ നിങ്ങളുടെ ആരാധനയുടെ ഏറ്റവും വലിയ ഭാഗമുണ്ടല്ലോ ആ സാഷ്ടാംഗ പ്രണാമം, ലിസംസ്, ആ സൂര്യന് നിങ്ങൾ നൽകരുതേ, നിങ്ങൾ സുജൂദ് ചെയ്യരുത്, നിങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കരുത്, ആരുടെ മുന്നിൽ? സൂര്യന്റെ മുന്നിൽ. വലാലിൽ കമരി, ചന്ദ്രന്റെ മുന്നിലും നിങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കരുത്, സൂര്യനെ നിങ്ങൾ ആരാധിക്കരുത്, സൂര്യനോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്, സൂര്യനോട് നിങ്ങളുടെ ആപലാദികൾ പറയരുത്, ചന്ദ്രനോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്, ചന്ദ്രന്റെ മുന്നിൽ നിങ്ങളുടെ ആപലാദികൾ പറയരുത്. വസ്ജുദു, എന്നാൽ നിങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കണം, ലില്ലാഹില്ലദീ ഖലഖഹുന്ന, അവയെല്ലാം സൃഷ്ടിച്ച അല്ലാഹുവിന്റെ മുന്നിൽ മാത്രം. സൂര്യനെ സൃഷ്ടിച്ച, ചന്ദ്രനെ സൃഷ്ടിച്ച, അതുപോലെ രാത്രിയെ സൃഷ്ടിച്ച, പകലിനെ സൃഷ്ടിച്ച, എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ച അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കണം. ഇൻ കുന്തും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ, അവന് വഴിപ്പെടുന്നവരാണെങ്കിൽ, അവനെ അനുസരിക്കുന്നവരാണെങ്കിൽ, അവന്റെ നിയമം പാലിക്കുന്നവരാണെങ്കിൽ, സൂര്യനെയോ ചന്ദ്രനെയോ രാത്രിയെയോ പകലിനെയോ അല്ല ആരാധിക്കേണ്ടത്, മറിച്ച് അവയെ സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് സൂറത്തു ഫുസ്സിലത്തിലെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് മനുഷ്യരെ ഒന്ന് ചിന്തിക്കണം, ഇസ്ലാം ലോകത്തേക്ക് വന്നത് വിപ്ലവം ഉണ്ടാക്കുവാനോ, വർഗീയത ഉണ്ടാക്കുവാനോ, തീവ്രവാദം പ്രചരിപ്പിക്കുവാനോ, കൊലപാതകത്തിന് പ്രോത്സാഹനം നൽകുവാനോ അല്ല. മനുഷ്യ മനസ്സിനിണങ്ങുന്ന ഒരുപാട് ജീവിതം നിർദ്ദേശങ്ങളാണ് വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിക്കുന്നത്. മദ്യം എന്നുള്ളത് ഒരു മഹാവിപത്താണ്, അത് മനുഷ്യന് ഗുണമല്ല ദോഷമാണ്. പലിശ എന്നുള്ളത് മനുഷ്യന് ഗുണമല്ല അത് ദോഷമാണ്. ചൂതാട്ടം എന്നുള്ളത് മനുഷ്യന് ഗുണമല്ല അത് ദോഷമാണ്. അതുപോലെ വ്യഭിചാരം എന്നുള്ളത് മനുഷ്യന് ദോഷമാണ്. അതുപോലെ ബിംബങ്ങളെ ആരാധിക്കുന്നത് മനുഷ്യ നിന്നെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുവാനുള്ള കാരണമാണ്. ഇങ്ങനെ മനുഷ്യനിണങ്ങുന്ന ഒരുപാട് നിർദ്ദേശങ്ങളുമായി കൊണ്ടാണ് ഇസ്ലാം ലോകത്തേക്ക് കടന്നു വന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരെ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. മദ്യം നല്ലതാണ് എന്ന് ഇന്ന് ലോകത്തൊരാളും പറയുന്നില്ല. മദ്യം കഴിച്ചുകൊണ്ട് ഇന്നെന്റെ ഭർത്താവ് വീട്ടിലേക്ക് വരല്ലേ എന്നാഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് സഹോദരിമാരെന്ന് ലോകത്തുണ്ട്. എന്റെ മകൻ, എന്റെ ഭർത്താവ്, എന്റെ പിതാവ്, എന്റെ സഹോദരൻ മദ്യപാനിയാകല്ലേ എന്നാഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്. മദ്യം ഒഴിവാക്കണം എന്ന് ലോകത്തോട് സധൈര്യം വിളിച്ചു പറഞ്ഞു ഇസ്ലാം. പലിശ ഒഴിവാക്കണം, സധൈര്യം വിളിച്ചു പറഞ്ഞു ഇസ്ലാം. ഒരാളെപ്പോലും അന്യായമായി ഉപദ്രവിക്കുകയോ കൊല്ലുകയോ അവരുടെ സമ്പത്ത് അപഹരിക്കുകയോ ചെയ്യരുത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇസ്ലാം. ഇതേപോലെ ലോകത്ത് സന്തോഷകരമായ ഒരു ജീവിതത്തിനുതകുന്ന എല്ലാ ആദർശങ്ങളും കൈമാറിയ ഒരാദർശമാണ് ഇസ്ലാം എന്ന് തിരിച്ചറിയണം. എന്നാൽ ഇന്ന് ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ, മുഹമ്മദ് നബി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വലിയ വലിയ ഭയം വന്ന് നിറയുകയാണ്. ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആൻ ആയത്തുകൾ അതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുവാൻ, മരണാനന്തര ജീവിതത്തിൽ ഒരു മോക്ഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നൽകുന്ന ഒരേ ഒരു ആദർശം അത് ഇസ്ലാം മാത്രമാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. എല്ലാവരും മരിക്കും. ഒരാൾക്ക് പോലും ഈ ഭൂമിയിൽ ഒരു ശാശ്വത ജീവിതമില്ല. ഇന്നല്ലെങ്കിൽ നാളെ അതാരുമാകട്ടെ മരിക്കുക തന്നെ ചെയ്യും.
وَإِنَّمَا تُوَفَّوْنَ أُجُورَكُمْ يَوْمَ الْقِيَامَةِ
നിങ്ങളുടെ പ്രതിഫലങ്ങളൊക്കെ പരിപൂർണമായ രൂപത്തിൽ മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും.
وَمَنْ زُحْزِحَ عَنِ النَّارِ وَأُدْخِلَ الْجَنَّةَ فَقَدْ فَازَ
ആര് നരകത്തിൽ അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോൾ അവൻ മാത്രമാണ് വിജയിച്ചവൻ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിൽ എത്തിപ്പെടണം, അവനാണ് വിജയിച്ചവൻ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ഇസ്ലാം എന്ന ആദർശത്തെ മനസ്സിലാക്കി ആ ഇസ്ലാമിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ കെട്ടിപ്പടക്കുന്നവന് മാത്രമാണ് മരണാനന്തര ജീവിതത്തിൽ സ്വർഗലോകം ലഭിക്കുകയുള്ളൂ. ലോകത്തെ കടന്നു വന്ന മുഴുവൻ അമ്പിയാക്കന്മാരും മുഴുവൻ പ്രവാചകന്മാരും ലോകത്തോട് പഠിപ്പിച്ച ആദർശം അത് ഇസ്ലാം മാത്രമാണ്. ഇസ്ലാമല്ലാത്ത ഒരാദർശം ലോകത്തോട് പഠിപ്പിച്ച് പറഞ്ഞിട്ടില്ല ആരും. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടണമോ? രക്ഷപ്പെടണമെങ്കിൽ ഇസ്ലാം എന്ന ആദർശത്തെ പരിപൂർണമായ അർത്ഥത്തിൽ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ സംവിധാനിക്കുകയും നമുക്ക് വേണ്ടുന്ന സകല കാര്യങ്ങളും ചെയ്തു തരികയും ചെയ്ത അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. യാ അയ്യുഹന്നാസ് മനുഷ്യരേ, യാ അയ്യുഹന്നാസ് മനുഷ്യരേ, ഉഅബ്ദൂ റബ്ബക്കുമല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ആരാ നിന്നെ സൃഷ്ടിച്ചത്? പരിശോധിക്ക. എന്നതേ വിളിച്ചു തേടിക്കൊണ്ടിരിക്കതാ, ആർക്കെങ്കിലും അതിൽ പങ്കുണ്ടോ? അത് മനുഷ്യനാകട്ടെ, കല്ലാകട്ടെ, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, ആരുമാകട്ടെ, നിന്റെ സൃഷ്ടിപ്പിൽ അവർക്കാർക്കെങ്കിലും പങ്കുണ്ടോ? ഉണ്ടോ എങ്കിൽ നിനക്ക് അവരെ വിളിക്കാം, ഉണ്ടോ എങ്കിൽ നിന്റെ ആവലാതി അവരോട് പറയാം. പക്ഷേ എല്ലാവരും പറയില്ല, എന്റെ സൃഷ്ടിപ്പിൽ എന്ന് ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആർക്കും ഒരു പങ്കുമില്ല. അതുകൊണ്ട് ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് മനുഷ്യ, വഅബ്ദൂ റബ്ബക്കുമല്ലദീ ഖലഖക്കും, മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നെ വളർത്തിയ, നിനക്ക് കണ്ണുകളും കൈയും കാലുകളും നൽകിയ, നിനക്ക് ചുണ്ടും നാവും നൽകിയ നിന്റെ സട്ടാവിനെ മാത്രം നീ ആരാധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ പൂർവികരെ സൃഷ്ടിച്ചവൻ അവൻ തന്നെയാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് സൂക്ഷ്മതയോടെ ജീവിക്കാൻ, നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വർഗലോകത്തിൽ രക്ഷപ്പെടുവാൻ വേണ്ടി നല്ല പരിശ്രമങ്ങൾ നടത്തണമെങ്കിൽ നിന്നെ ആരാ സൃഷ്ടിച്ച ആ സട്ടാവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ള ഇസ്ലാമിന്റെ പരിപൂർണമായ സന്ദേശം ആർക്ക് നെഞ്ചേറ്റുവാൻ സാധിക്കുന്നുവോ മരണാനന്തര ജീവിതത്തിൽ അവന് രക്ഷപ്പെടാൻ സാധിക്കും. അതിനെക്കുറിച്ച് അറിയിക്കുവാനും അത് പഠിപ്പിക്കുവാനും അതിനെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാനും വേണ്ടി മാത്രമാണ് ഈ വൈകുന്നേര സമയത്ത് ഇവിടെ ഇങ്ങനെ മൈക്ക് കെട്ടി സംസാരിക്കുന്നത്. ഭൗതികമായ ഒരു ലക്ഷ്യമോ ഒരു താല്പര്യമോ ഈ പരിപാടി സംഘടിപ്പിക്കുന്നവരുടെ പിന്നിലില്ല. ഭൗതികമായ എന്തെങ്കിലും സ്ഥാനമാനം, ഭൗതികമായ എന്തെങ്കിലും ഒരു ഉയർച്ച ഇതിന്റെ പിന്നിൽ ആരും ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് ഈ സന്ദേശം പറഞ്ഞു തന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ 114 അധ്യായങ്ങളിലായി പറയപ്പെടുന്ന ആദർശമുണ്ടല്ലോ, അത് മനുഷ്യനെ ഏകോപിപ്പിക്കുവാനാണ്, മനുഷ്യനെ ഐക്യപ്പെടുത്തുവാനാണ്, ഭിന്നിപ്പിക്കുവാനോ ഛിദ്രതയുണ്ടാക്കുവാനോ അല്ല. മനുഷ്യരെ, നമ്മെ സൃഷ്ടിച്ച ഏകനായ റബ്ബിനെ ആരാധിച്ചാൽ എല്ലാവരും ഒന്നായി. നമ്മൾ ഓരോരുത്തരും നമുക്കിഷ്ടപ്പെട്ടവരുടെ പിന്നാലെ പോകുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തരായി മാറുന്നത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാം. അല്ലാഹു അല്ലാതെ ആരാധനക്കറിയാനായി മറ്റാരുമില്ല എന്ന സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുവാൻ ആർക്ക് സാധിക്കുന്നുവോ അവർക്ക് മാത്രമാണ് മരണാനന്തര ലോകത്ത് സ്വർഗമുള്ളത് എന്ന് ഇസ്ലാം ലോകത്തോട് സധൈര്യം വിളിച്ചു പറയുന്നു. ഇതേപോലെ വിളിച്ചു പറയുന്ന ഒരാദർശം ഇന്ന് നിലവിലില്ല. എല്ലാവരും അവരവരുടെ ആദർശത്തിലേക്കാണ് വിളിക്കുന്നത്, ഏതെങ്കിലും ഒരു കക്ഷിയിലേക്കാണ് വിളിക്കുന്നത്, ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് വിളിക്കുന്നു. ഇസ്ലാം നിങ്ങളെ ഒരു കക്ഷിയിലേക്കും വിളിക്കുന്നില്ല. നിങ്ങളെ സൃഷ്ടിച്ചാൽ സട്ടാവിനെ ആരാധിക്കണം എന്ന് പറയുന്നിടത്തേക്കാണ് ഇസ്ലാം നിങ്ങൾ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെ അടുത്തറിയണം, വിശുദ്ധ ഖുർആൻ നിങ്ങളത് പഠിക്കണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ജീവിതത്തെ കെട്ടിപ്പടുക്കണം എന്ന് മാത്രം
ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെ സൃഷ്ടിച്ച സത്താവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കണം. അത്ര അത്തരത്തിലുള്ള മനുഷ്യരായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വ അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.